സ്നേഹമുള്ളവരെ, സുവിശേഷ ഭാഗ്യങ്ങളാണ് നമ്മൾ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 4, മത്തായിയുടെ സുവിശേഷത്തിൽ 9 തവണ ഭാഗ്യവാന്മാർ എന്ന് ആവർത്തിച്ചുകൊണ്ട് യേശു നൽകിയ ആ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അടുത്തറിയാനുള്ള ശ്രമമാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ യേശു നൽകുന്ന സുവിശേഷത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ഭാവങ്ങളുമാണ് വ്യക്തമാക്കുക. ശിഷ്യത്വത്തിൻ്റെ വിവിധ വശങ്ങൾ, മനുഷ്യ വ്യക്തികൾ കടന്നു പോകുന്ന വിവിധ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഭരണം മനുഷ്യഹൃദയത്തിൽ സംജാതമാകുമ്പോൾ ഉണ്ടാകുന്ന വലിയ സന്തോഷത്തിൻ്റെ അവസ്ഥാവിശേഷം, ഇതാണ് അഷ്ടഭാഗ്യങ്ങളായി, സുവിശേഷ ഭാഗ്യങ്ങളായി അവതരിപ്പിക്കുന്നത്. യേശു നൽകുന്ന, യേശുവിലൂടെ കടന്നു വരുന്ന രക്ഷയുടെ വിവിധ അനുഭവങ്ങളാണ്. വിവിധ രീതിയിൽ ആശ്വാസമായും സംതൃപ്തിയായും കണ്ണീരൊപ്പലായും ഒക്കെ എടുത്ത് അവതരിപ്പിക്കുക. ആദ്യത്തെ ഭാഗ്യം ഇതായിരുന്നു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. സമാന്തരമായി ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം അവരുടേതാണ്. രണ്ടാമത്തെ നമുക്ക് പഠന വിഷയമാക്കാം. രണ്ടാമത്തേത് ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രകാരമാണ് കാണുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 3 ഭാഗ്യമാണ് അവതരിപ്പിക്കുന്നത്, മത്തായിൽ 2. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ഇതാണ് ലൂക്കായിൽ, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മത്തായി എഴുതിയ സുവിശേഷത്തിൽ അല്പം വ്യത്യാസം ഉണ്ട്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. പൊതുവായി കണ്ട വ്യത്യാസമാണ് ഇപ്പോൾ എന്ന ലൂക്കായുടെ സുവിശേഷം, നിങ്ങൾ എന്ന ലൂക്കായുടെ സുവിശേഷത്തിലെ ആ അഭിസംബോധന രീതി. മത്തായിയിലെടുത്ത് ഒരു സാർവകാലിക സാർവത്രിക പ്രാധാന്യമുള്ള മഹാസൂത്രവാക്യമായി അവതരിപ്പിക്കുന്നു. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഏതു കാലഘട്ടത്തിലും ഏതു വ്യക്തികൾക്കും ബാധകമായ രീതിയിൽ സാർവത്രിക സാധുതയുള്ള ഒരു മഹാവാക്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വിലപിക്കുന്നവർ, മത്തായിയിൽ എല്ലാവരെയും ഉദ്ദേശിച്ച് ലൂക്കായിൽ ശിഷ്യന്മാരെ നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ. അതേസമയം ഇതെല്ലാവർക്കും ബാധകമാണ് താനും. വ്യത്യാസം ഒന്നുകൂടിയുണ്ട്. ലൂക്കായിൽ കരയുന്നവർ എന്നും മത്തായിൽ വിലപിക്കുന്നവർ എന്നും രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടും രണ്ട് വാക്കുകളാണ് ഒറിജിനൽ ഗ്രീക്കിലുമുള്ളത്. രണ്ടിൻ്റെയും അർത്ഥത്തിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് പറയാനാവില്ല. അതേസമയം ലൂക്കായുടെ സുവിശേഷത്തിലെ കരയുക എന്നത് മുറവിളി കൂട്ടുക, ഒച്ചത്തിൽ നിലവിളിക്കുക, പുറമേ പ്രകടമാകുന്ന ദുഃഖത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ലൂക്കായിൽ പറയുന്നത്. കരയുന്നവർ, ദോസ് ഹു ക്രൈ, ദോസ് ഹു വീപ്പ്. അപ്പോഴേ ബാഹ്യമായി പ്രകടമാകുന്ന ദുഃഖത്തിൻ്റെ അടയാളങ്ങളാണ്. പക്ഷേ ഈ ബാഹ്യമായ അടയാളങ്ങൾ ആന്തരികമായ ദുഃഖത്തിൻ്റെ പ്രകടനമാവും തീർച്ചയായിട്ടും. അതേസമയം മത്തായി എഴുതിയ സുവിശേഷത്തിൽ കൂടുതൽ ആന്തരികതയിലേക്കാണ് ശ്രദ്ധ എത്തുന്നത്. ഉള്ളിൽ നീറിപ്പുകയുന്ന ദുഃഖം, വേദന, സങ്കടം, അത് നെടുവീർപ്പുകളായി, തേങ്ങലുകളായി, ദീർഘനിശ്വാസങ്ങളായി, ചിലപ്പോൾ നിലയ്ക്കാത്ത കണ്ണീർ പ്രവാഹമായി പുറത്തേക്ക് വരുന്നതാണ്. വിലപിക്കുക എന്നത് ഒച്ചത്തിലുള്ള ഒരു നിലവിളിയല്ല, എണ്ണിപ്പറഞ്ഞുള്ള കരച്ചിലുമല്ല. മത്തായി എഴുതിയ സുവിശേഷത്തിൽ അതിൻ്റെ ഒറിജിനൽ ഗ്രീക്ക് എടുക്കുകയാണെങ്കിൽ ഈ ദുഃഖത്തിൻ്റെ അവാച്യമായ നെടുവീർപ്പുകളും ഒതുങ്ങിയിട്ടും വിങ്ങിപ്പൊട്ടുന്ന ആ ഹൃദയത്തിൻ്റെ, തകരുന്ന ഹൃദയത്തിൻ്റെ തേങ്ങലുകളുമൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോഴ് ആന്തരികമായ ദുഃഖത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ലൂക്കായുടെ സുവിശേഷത്തിൽ. ഇനി എന്താണ്, എന്തിനെക്കുറിച്ചാണ് ഈ ദുഃഖം, എന്തിനെക്കുറിച്ചാണ് വിലപിക്കുന്നത്, എന്താണ് വിലാപത്തിൻ്റെ കാരണം? പല രീതിയിലാവാം, പല സാധ്യതകളുമുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിലെ ദുഃഖം കവിഞ്ഞുകൂടാൻ അനേകം കാരണങ്ങളുണ്ടാവാം. ശാരീരികമായ രോഗമാവാം, സമൂഹത്തിലുണ്ടാകുന്ന വിള്ളലുകളാവാം, സാമ്പത്തിക തകർച്ചയാവാം, ഒറ്റപ്പെടുത്തലാവാം, എനിക്കാരുമില്ല എന്ന ചിന്തയാവാം, മരണം എന്നെ മുഖാഭിമുഖം നോക്കുന്നു എന്ന ചിന്തയാവാം, മരണത്തെ മുന്നിൽ കാണുമ്പോഴുള്ള അവസ്ഥയാവാം, ഞാൻ മറ്റുള്ളവരുടെ വിദ്വേഷത്തിനും വെറുപ്പിനും പാത്രമായതായിരിക്കാം, വലിയ നഷ്ടമുണ്ടായതാവാം, അത്യാഹിതം സംഭവിച്ചതാവാം, എന്തെങ്കിലും ആവട്ടെ എന്നെ ദുഃഖിപ്പിക്കുന്ന വിവിധങ്ങളായ സാഹചര്യങ്ങളുണ്ടാവാം. ഇപ്പോൾ പല കാരണങ്ങളാലും കരയുന്നവരുണ്ട്. ഈ കരയുന്നവർക്കെല്ലാവർക്കും നൽകുന്നതാണോ യേശു നൽകുന്ന ഈ വാഗ്ദാനം? ഏതു കാരണത്താലും കരയുന്നവർ, സ്വന്തം തെറ്റുകൊണ്ടാവാം, അല്ലാതെയാവാം. ആദ്യമേ പറയാവുന്ന ഒരു കാര്യം, കണ്ണീരൊപ്പുന്നവനാണ്, ആശ്വാസം നൽകുന്നവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ ആശ്വാസമാണ് യേശുവിലൂടെ കടന്നു വരുന്നത്. യേശു പറഞ്ഞല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 11:28 നിങ്ങൾ സഹിക്കുന്ന ദുഃഖം എത്രയോ വലുതാവട്ടെ, അകാരണമാവട്ടെ, കാരണമുള്ളതാവട്ടെ, ഏതു ദുഃഖവും ഏതു വേദനയും ഏതു സഹനവും പേറി കരയുന്നവർ വിലപിക്കുന്നവർ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങളുടെ അവസ്ഥ എന്തെന്ന് നോക്കാതെ, നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം എന്തെന്ന് നോക്കാതെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവനാണ്, സന്നദ്ധനാണ് യേശു. ആ ഒരു സന്നദ്ധതയാണ് ഇവിടെ എടുത്തു പറയുന്നത്. കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. പക്ഷേ ഈ കണ്ണീരിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ വിവിധങ്ങളായ സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സാമ്പത്തികവും സാമൂഹികവുമായ നഷ്ടത്തിനപ്പുറത്ത് അതിനേക്കാളും വലിയ കാരണങ്ങളുണ്ടാവാം ദുഃഖത്തിന്. ഉള്ളിൽ കുമിഞ്ഞുകൂടും ദുഃഖം എനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടത്തെയോ ശാരീരികമായ വേദനയോ കൂടുതലായി ഈ സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ദുഃഖമാവാം. ബൈബിളിൽ പലപ്പോഴും കാണുന്നത് ഇപ്രകാരമുള്ള ദുഃഖമാണ്, മനുഷ്യൻ്റെ പൊതുവായ അവസ്ഥയെക്കുറിച്ച്. എനിക്കുണ്ടാവുന്ന വീഴ്ചയെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ എൻ്റെ സഹോദരങ്ങൾക്ക്, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലുണ്ടാകുന്ന വലിയ ദുരന്തങ്ങളെക്കുറിച്ച്, സമൂഹത്തിലുണ്ടാകുന്ന വലിയ അത്യാഹിതങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്നവർ, അതിലുമുപരി സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അഴിമതിയെയും അക്രമത്തെയും പാപത്തിൻ്റെ സ്വാധീനത്തെയും കുറിച്ച് ദുഃഖിക്കുന്നവർ, യാതൊരു വീണ്ടും വിചാരവുമില്ലാതെ നിരന്തരമായി തിന്മയിൽ ആണ്ടുപോകുന്ന മനുഷ്യൻ്റെ അന്ധതയെക്കുറിച്ച് ദുഃഖിക്കുന്നവർ, മനുഷ്യൻ മനുഷ്യനെതിരെ ചെയ്യുന്ന അക്രമത്തിനെതിരെ ദുഃഖിക്കുന്നവർ, ഈ ദുഃഖമാണ് ഇവിടെ മുഖ്യമായും രംഗത്ത് വരുന്നത്. രണ്ടാമത്തെ ഗണത്തിൽപ്പെടും. അതേസമയം വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയുമാണിത്. ദുഃഖിക്കുന്നവർ, കരയുന്നവർ. ഇതിനെക്കുറിച്ച് നമുക്ക് സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ചില സൂചനകൾ കാണാൻ സാധിക്കും. 119:136 മുഴുവനും നമുക്കറിയാം. നിയമത്തെക്കുറിച്ചുള്ള ഒരു കീർത്തനമാണ്. 119:136 ഇപ്രകാരമാണ് കാണുന്നത്: മനുഷ്യർ അങ്ങയുടെ നിയമം പാലിക്കാത്തത് കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് അശ്രു ധാരധാരയായി ഒഴുകുന്നു. കരയുന്നവർ, വിലപിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, ഇപ്രകാരമുള്ള ദുഃഖത്തിനാണ് കൂടുതൽ മുൻതൂക്കം ലഭിക്കുക. മനുഷ്യർ അങ്ങയുടെ നിയമം പാലിക്കാത്തത് കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് അശ്രു ധാരധാരയായി ഒഴുകുന്നു. ഇതുപോലൊന്ന് യെസ്രായുടെ പുസ്തകത്തിൽ കാണും. യെസ്രായുടെ പുസ്തകം 10:10. നിയമജ്ഞനാണ് യെസ്ര. ഇസ്രായേൽ സമൂഹത്തെ നവീകരിക്കാൻ വേണ്ടി, പുതുതായി പണിതുയർത്താൻ വേണ്ടി ബാബിലോണിൽ നിന്ന് ജെറൂസലത്തേക്ക് വന്ന നിയമജ്ഞൻ. അദ്ദേഹം വന്നപ്പോൾ കാണുന്നത് ആകപ്പാടെ തകർന്ന ഒരു സമൂഹത്തിൻ്റെ അവസ്ഥയാണ്. സാമ്പത്തികവും സാമൂഹികവുമായി മാത്രമല്ല, നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിൽ അങ്ങേയറ്റം തകർന്നുപോയ വ്യക്തികൾ, സമൂഹം തന്നെ ദൈവ ഭയമില്ലാതെ ദൈവ നിയമങ്ങളെ ലംഘിച്ച് ജീവിക്കുന്നൊരു സാഹചര്യം. ആ അവസ്ഥ കാണുമ്പോൾ യെസ്ര ചെയ്യുന്നത് ഇതാണ്. 10:1 യെസ്ര ദേവാലയത്തിൽ നിലത്തു വീണുകിടന്ന് കരയുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്മാരും കുട്ടികളുമടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടി അവർ കഠിന വ്യഥയോടെ വിലപിച്ചു. തങ്ങളുടെയും തങ്ങളുടെ സമൂഹത്തിൻ്റെയും പാപാവസ്ഥയെക്കുറിച്ചുള്ള ദുഃഖവും വിലാപവുമാണ്. 6 വീണ്ടും കാണും. യെസ്ര ദേവാലയത്തിന് മുമ്പിൽ നിന്ന് പിൻവാങ്ങി. ഏലിയാഷിബിൻ്റെ മകൻ യോഹന്നാൻ്റെ മുറിയിൽ ചെന്ന് ഭക്ഷണപാനീയങ്ങൾ ഒന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവൻ രാത്രി ചിലവഴിച്ചു. ജനത്തിൻ്റെ മൊത്തമായ അധപ്പതനത്തെക്കുറിച്ച്, ലോകത്തിൻ്റെ പൊതുവായ അവസ്ഥയെക്കുറിച്ചുള്ള കഠിനമായ ദുഃഖം, ഇത് വളരെ പ്രസക്തമാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണും ഇതുപോലൊന്ന്. ദാനിയേലിൻ്റെ പുസ്തകം 9:10. ഇസ്രായേൽ സമൂഹത്തിൻ്റെ പാപത്തെയും ദുരന്തത്തെയും കുറിച്ച് വിലപിക്കുന്ന ദാനിയേലിൻ്റെ അവസ്ഥ ഇതാണ്. 9:4. ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. അതുപോലെ തന്നെ 20:20. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിക്കു വേണ്ടി എൻ്റെയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു. ജനത്തിൻ്റെ മുഴുവനും പാപം ഏറ്റുപറഞ്ഞുകൊണ്ട്, അത് സ്വന്തം ഏറ്റെടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് വിലപിക്കുക, ദുഃഖിക്കുക, ദൈവത്തിന് മുമ്പിൽ പാപമോചനത്തിന് വേണ്ടി യാചിക്കുക. ഇതാണ് ഈ ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ വിലാപത്തിൻ്റെ മറ്റൊരു കാരണം. ഇനിയും ലോകത്തിൻ്റെ മുഴുവനും പാപം മാത്രമല്ല, എൻ്റെ തന്നെ വ്യക്തിപരമായ പാപവും ഈ ദുഃഖത്തിനും വിലാപത്തിനും കാരണമാകാം. അതും പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. 51 സങ്കീർത്തനം ഈ ദുഃഖത്തെ, വിലാപത്തെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. 51 സങ്കീർത്തനം 4 വാക്യം: അങ്ങയ്ക്കെതിരായി, അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. ഈ അവബോധമാണ് ദുഃഖത്തിലേക്ക് നയിക്കുന്നത്. എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ജീവിതം ദൈവഹിതത്തിന് വിരുദ്ധമായിരുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹത്തിനും ദൈവത്തിൻ്റെ സ്നേഹത്തിനും വിരുദ്ധമായി ഞാൻ പ്രവർത്തിച്ചു പോയി എന്നുള്ള ആ ഒരു അവബോധമാണ് ദുഃഖത്തിൻ്റെ, കണ്ണീരിൻ്റെ മുഖ്യമായ കാരണം. ഇപ്പോഴ് ബാഹ്യമായുണ്ടാകുന്ന നഷ്ടത്തെക്കാൾ കൂടുതൽ ഈ ലോകത്തിന് മുഴുവനും പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും ഉപരിയായി എൻ്റെ തന്നെ പാപത്തെക്കുറിച്ച്, എൻ്റെ തന്നെ അവിശ്വസ്തതയെക്കുറിച്ച് ഉള്ള അവബോധമുണ്ടാവുക, ഈ പാപത്തിൻ്റെ കാഠിന്യം മനസ്സിലാവുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ്, യേശുവിൻ്റെ കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഓരോ വ്യക്തിക്കും തങ്ങളുടെ തന്നെ പാപത്തെക്കുറിച്ച് അവബോധമുണ്ടാവുക. 51 സങ്കീർത്തനം 17 വാക്യം: ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ഉരുകിയ ഹൃദയം, സ്വന്തം പാപത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടാകുമ്പോൾ, എന്നെ ഇത്രമാത്രം സ്നേഹിച്ച ദൈവത്തിന് വിരുദ്ധമായിട്ടാണല്ലോ ഞാൻ പ്രവർത്തിച്ചത്, ആ സ്നേഹത്തിൽ നിന്ന് അകന്നാണല്ലോ ഞാൻ ജീവിച്ചത് എന്നുള്ള ആ അവബോധത്തിലേക്ക് വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നീറിപ്പോകുന്ന ദുഃഖം, ഉരുകി ഒഴുകുന്ന കണ്ണീര്, ഇതാണ് കരയുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയാൻ. ഇപ്രകാരമുള്ള ഒരു കണ്ണീര് ശുദ്ധീകരിക്കുന്നതാണ്. ഈ കണ്ണീരിന് കാരണമാകുന്ന മറ്റൊന്നുകൂടിയുണ്ട്. യേശയ്യാടെ പുസ്തകം 53 അധ്യായത്തിൽ പറയുന്ന സഹനദാസൻ്റെ ചിത്രം. 53 അധ്യായം മുഴുവനും യേശുവിൽ പൂർത്തിയായ പ്രവചനമായിട്ടാണ് നമ്മൾ കാണുന്നത്. 53 അധ്യായം 4-6 വാക്യങ്ങൾ: അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ക്ഷതങ്ങളാലാണ് നാം സൗഖ്യം പ്രാപിക്കുന്നത്. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത്. ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഏറ്റെടുത്തു, യേശു ഏറ്റെടുത്തു എന്നുള്ള ആ അവബോധത്തിലേക്ക് വരുമ്പോൾ, മുറിവേൽപ്പിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ ആ ആഴത്തെക്കുറിച്ച് ബോധ്യമാകുമ്പോൾ, ഹൃദയത്തിൽ നിന്ന് ഉരുകി വീഴുന്ന കണ്ണീരാണ് ഇവിടെ മുഖ്യമായും അർത്ഥമാക്കുക. അപ്പോൾ കരയുന്നവർ അഥവാ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഹൃദയത്തിലെ ദുഃഖം പേറുന്നവർ വിവിധങ്ങളായ കാരണങ്ങളാലായിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനം എൻ്റെ തന്നെ പാപത്തെക്കുറിച്ചുള്ള അവബോധം, ഇതാണ് പശ്ചാത്താപം എന്ന് പറയുക. അനുതപിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു കടന്നു വന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്താനും കടന്നു പോകുന്ന വഴികളിൽ തെറ്റായ രീതികളിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു വീണ്ടും വിചാരത്തിനും ചെയ്തു പോയതിനെക്കുറിച്ച് ദുഃഖിച്ച് മാപ്പിരക്കാനും ഒക്കെയുള്ള ഒരു ആഹ്വാനവും ഇവിടെയുണ്ട്. കരയുന്നവരുടെ കണ്ണീരൊപ്പുന്നവനാണ് കർത്താവ്. കരയുന്നവരെ, ദുഃഖിക്കുന്നവരെ ദുഃഖത്തിൽ വിടുന്നവനല്ല. നമുക്കറിയാം ധൂർത്തപുത്രൻ്റെ കഥ. കണ്ണീരോടെയാണ് അവൻ മടങ്ങി വരുന്നത്. ആ മടങ്ങി വരുന്നവനെ സ്വീകരിക്കുന്നവനാണ് പിതാവ്. അവൻ്റെ കണ്ണീര് തന്നെ അവൻ്റെ ഹൃദയത്തിലെ പാപം കഴുകിക്കളഞ്ഞതാണ്. പാപിനിയായ സ്ത്രീയുടെ കഥ നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 7 അധ്യായത്തിൽ വിരുന്നിലിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ വന്ന് കണ്ണീരൊഴുക്കുന്ന ഒരു സ്ത്രീയുടെ കഥ ലൂക്ക വിവരിക്കുന്നുണ്ട്. അവൾ കണ്ണീരുകൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ കഴുകി, തലമുടി കൊണ്ട് തുടച്ചു. അവളുടെ ഹൃദയത്തിൽ നിന്ന് ഉരുകി ഒഴുകിയ ഈ ദുഃഖത്തിൻ്റെ, വേദനയുടെ, പശ്ചാത്താപത്തിൻ്റെ കണ്ണീരാണ്. ആ കണ്ണീര് അവൾക്ക് സന്തോഷത്തിന് കാരണമായി തീർന്നു. മകളെ, നിൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന യേശുവിൻ്റെ വാക്ക് വരുന്നവിടുന്നാണ്. അപ്പോൾ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ആശ്വാസം യേശു നൽകുന്നതാണ്. ആശ്വാസം നിത്യമായ ആശ്വാസവുമാകും, താൽക്കാലികമായ ആശ്വാസം മാത്രമല്ല. വെളിപാട് പുസ്തകം 7 അധ്യായത്തിൽ ദൈവം നൽകുന്ന ആശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 7 അധ്യായം 17 വാക്യം: ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല, വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ദൈവം കണ്ണീര് തുടച്ചു നീക്കും, ആശ്വസിപ്പിക്കും. ഇതുതന്നെയാണ് വെളിപാട് പുസ്തകം 21 അധ്യായം വെളിപാട് 21-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലും നമ്മൾ ഇത് തന്നെ കാണും, ദൈവം നൽകുന്ന ആശ്വാസം. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ഇത് വെളിപാട് പുസ്തകത്തിലെ അവസാന ഭാഗത്ത് പറയുന്നതാണ്. പഴയതെല്ലാം കടന്നു പോകും. പഴയ ജീവിതത്തിൻ്റെ, പഴയ കടന്നു പോകുന്ന കാലത്തിൻ്റെ സവിശേഷതയാണ് ദുഃഖവും കണ്ണീരും മുറവിളിയുമെല്ലാം. ഇതെല്ലാം അവസാനിക്കും. ദൈവം തന്നെ കണ്ണീരൊപ്പുന്നൊരു സാഹചര്യം ഉണ്ടാവും. അത് വരാൻ പോകുന്നുവെന്ന് വെളിപാട് പുസ്തകത്തിൽ പറയും. അത് ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന് യേശു പഠിപ്പിക്കുക. യേശു കടന്നു വന്ന എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷമുണ്ടായി. അവൻ്റെ സാന്നിധ്യം സന്തോഷപൂർണ്ണമാണ്, സന്തോഷം നൽകുന്നതാണ്. കരഞ്ഞുകൊണ്ടിരുന്ന മാർത്തയുടെയും മറിയത്തിൻ്റെയും അടുക്കിലേക്ക് യേശു വന്നു. അവരുടെ സഹോദരൻ്റെ മരണത്തെ ഓർത്ത് വിലപിക്കുകയായിരുന്നു. ആ കല്ലറയെങ്കിൽ യേശുവും വിലപിച്ചു. പക്ഷേ ആ വിലാപത്തിനപ്പുറത്ത് ഉത്ഥാനത്തിൻ്റെ സന്തോഷം അവർക്ക് പ്രദാനം ചെയ്യാൻ യേശുവിന് സാധിച്ചു. ലാസറെ പുറത്തു വരിക എന്ന യേശുവിൻ്റെ വാക്ക് കേട്ട് മരിച്ച് 3 ദിവസമായി കല്ലറയിലിരുന്നവൻ പുറത്തു വന്നു. വലിയ സന്തോഷമുണ്ടായി. ന്യായീനിലെ വിധവയുടെ മകനെയും ഉയർപ്പിച്ചുകൊണ്ട് ആ വിധവയ്ക്കും ആ വിധവയെ അനുഗമിച്ചവർക്കും സന്തോഷം പ്രദാനം ചെയ്യുകയായിരുന്നു യേശു. യേശു കടന്നു വന്നതിൻ്റെ മുഖ്യമായ ഉദ്ദേശവും ഇതുതന്നെയാണ്: കണ്ണീരൊപ്പുക, സന്തോഷം നൽകുക. നമ്മുടെ ജീവിതത്തിലേക്കും അവൻ കടന്നു വരും. യഥാർത്ഥത്തിൽ ദുഃഖിച്ചിരിക്കുന്നവർക്ക്, തങ്ങളുടെ പാപത്തെക്കുറിച്ച് ദുഃഖിച്ച് അനുതപിച്ച് മാപ്പിരക്കുന്നവർക്ക്, പാപം ഒളിച്ചു വയ്ക്കാതെ ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുന്നവർക്ക് യേശുവിൻ്റെ സാന്നിധ്യം സന്തോഷമാണ്. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നത് വാസ്തവത്തിൽ പുതിയ ജീവൻ ലഭിക്കുന്നത് തുല്യമാണ്. ഇതാണ് നമ്മൾ 32-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങളിൽ കാണുക. 32-ാം സങ്കീർത്തനം: രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. പാപം മറച്ചു വയ്ക്കുമ്പോൾ ദുഃഖമുണ്ടാവും, കണ്ണീരുണ്ടാവും. അത് ഏറ്റുപറഞ്ഞ് കണ്ണീരോടെ വിലാപത്തോടെ ഏറ്റുപറയുമ്പോൾ അത് കഴുകിക്കളയപ്പെടുകയാണ്. ഇങ്ങനെ കണ്ണീരിന് അറുതി ലഭിക്കുമ്പോൾ നമ്മിൽ നിന്ന് യേശു മറ്റൊന്നുകൂടി ആവശ്യപ്പെടുന്നുണ്ട്. കരയുന്നവൻ്റെ കണ്ണീരൊപ്പുന്നവനാണ് ദൈവം. പക്ഷേ ആ ദൈവത്തിന് ഇന്ന് കരങ്ങൾ എൻ്റേതും നിങ്ങളുടേതുമേ ഉള്ളൂ. നമ്മുടെ കരങ്ങളിലൂടെയാണ് അവിടുന്ന് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ ആഗ്രഹിക്കുക. വിലപിക്കുന്നവരെ അഥവാ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞ ആ ആശ്വാസം ഇന്ന് നമ്മുടെ സഹജീവികൾക്ക് കൊടുക്കാൻ നമ്മളാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മിലൂടെ ഈ ആശ്വാസം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സുവിശേഷം യഥാർത്ഥത്തിൽ സുവിശേഷമായി തീരുന്നത് സന്തോഷം പ്രദാനം ചെയ്യുമ്പോഴാണ്. ദരിദ്രർക്ക് അത് സദ്വാർത്തയായി തീരുന്നത്, ദൈവരാജ്യത്തിൻ്റെ അനുഭവമായി തീരുന്നത് കണ്ണീർ ഒപ്പുന്ന അനുഭവമായി മാറുമ്പോഴാണ്. ആ കണ്ണീരൊപ്പുന്ന അനുഭവം സഹജീവികൾക്ക് നമ്മിലൂടെ ഉണ്ടാവണം. അപ്പോൾ ഈ സുവിശേഷ ഭാഗ്യങ്ങൾ ഒരേ സമയം ഒരു ദാനവും അതോടൊപ്പം ഒരു ദൗത്യവും കൂടിയാണ്. ഇതൊരു വെല്ലുവിളി കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. കരയുന്നവരുടെ കണ്ണീരൊപ്പാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്ന് നമ്മളോട് ദൈവം ചോദിക്കുക. നിങ്ങളുടെ കണ്ണീർ ഞാൻ ഒപ്പുന്നതുപോലെ നിൻ്റെ സഹോദരൻ്റെ കണ്ണീരൊപ്പാൻ നീയും കടപ്പെട്ടിരിക്കുന്നു. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഈ ആശ്വാസം ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ്. ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, പല കാരണങ്ങളാൽ. പലതരത്തിലും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ, എനിക്കാരുമില്ല എന്ന് കരുതുന്നവർ, കുറ്റബോധം കൊണ്ട് തകർന്നു പോകുന്നവർ, ആത്മഹത്യയിലേക്ക് നീങ്ങുന്നവർ, വിവിധങ്ങളായ സാഹചര്യങ്ങളായിരിക്കാം. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഈ വ്യക്തികളുടെ അടുക്കൽ കണ്ണീരൊപ്പാനായിട്ട് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കില്ലേ? കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയുന്നെങ്കിൽ ആ കരയുന്നവരുടെ കണ്ണീരൊപ്പാനുള്ള സന്നദ്ധത കൂടി നമുക്കുണ്ടാവണം. അപ്പോഴല്ലേ ഈ ഭാഗ്യം യഥാർത്ഥ സുവിശേഷമായി മാറും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, കരയുന്നവരുടെ കണ്ണീരൊപ്പുകയും ആശ്വാസം നൽകുകയും ചെയ്യുന്ന അങ്ങയുടെ ആ വലിയ കൃപയെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സന്തോഷത്തിൻ്റെ സുവിശേഷവുമായി കടന്നു വന്ന കർത്താവേ, ഈ സന്തോഷം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സമാധാനവും ശാന്തിയും വലിയ ആഹ്ലാദവും കടന്നു വരാനിടയാകട്ടെ. കണ്ണീരൊപ്പുന്ന കർത്താവേ, ഞങ്ങളുടെ കണ്ണീരൊപ്പുന്ന അവിടുത്ത് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ കരങ്ങളെയും ശക്തിപ്പെടുത്തണമേ. ഏകാന്തതയിൽ, രോഗത്തിൽ, പാപബോധത്തിൽ, നിരാശയിൽ ഒക്കെ പെട്ടുപോകുന്നവരെ കർത്താവേ, അവിടെ തന്നെ ആശ്വസിപ്പിക്കണമേ. അവർക്ക് ആശ്വാസം നൽകാൻ അങ്ങയുടെ ശിഷ്യരെ അവിടെ നിയോഗിക്കണമേ. ഞങ്ങളെ അതിന് കണ്ണീരൊപ്പാനുള്ള ഉപകരണങ്ങളാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.